ഖൈബർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിങ്ങൾ ഇത്രത്തോളം പരീക്ഷിക്കപ്പെട്ട മറ്റൊരവസരമല്ല. മുസ്ലിങ്ങൾ തങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് സന്ധ ചെയ്ത പലരും ശത്രുക്കളുടെ പക്ഷത്ത് കൂടി തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വന്നിരിക്കുകയാണ്. മുസ്ലിങ്ങളുടെ എണ്ണത്തെക്കാൾ എത്രയോ ഇരട്ടി എണ്ണം ശത്രുക്കളുണ്ട്. വിശപ്പും ദാഹമൊക്കെ സഹിക്കവയ്യാതെ പൊറുതിമുട്ടുകയാണ് സഹാബത്ത്. ആ ഒരു അവസരത്തിലാണ് ശത്രുക്കൾക്കെതിരെ ഒരു പുതിയ യുദ്ധമുറ ഇവർ പരീക്ഷിക്കുന്നത്. സൽമാൻ ഫാരിസി തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു വലിയ കിടങ്ങ് കുഴിച്ച് ശത്രുക്കൾക്കെതിരെ പ്രതിരോധം തീർക്കാം എന്നതായിരുന്നു മുസ്ലിങ്ങളുടെ പദ്ധതി. അങ്ങനെ ആ കിടങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് വിശപ്പ് സഹിക്കാൻ വയ്യാതെ സഹാബത്ത് പലരും തങ്ങളുടെ വയറിൽ കല്ലുകൾ വെച്ച് കെട്ടുന്നുണ്ട്. പ്രവാചകന്റെ വയറ്റിൽ 2 കല്ലുകളാണ് നബി കെട്ടിവെക്കുന്നത്. അത്രത്തോളം ദുരിതപൂർണമായ വേദനിപ്പിക്കുന്ന രംഗങ്ങളാണ് ഖന്ദഖിൽ മുസ്ലിങ്ങൾ അനുഭവിക്കുന്നത്. കിടങ്ങ് കുഴിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു വലിയ പാറ അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. സ്വഹാബത്ത് പലതും ശ്രമിച്ചിട്ടും അത് തകർക്കാൻ കഴിയുന്നില്ല. പ്രവാചകൻ തൻ്റെ ആ പണിയായത് എടുത്തിട്ട് ആ പാറയുടെ അടുത്ത് വന്നിട്ട് അതിൽ ആഞ്ഞു വെട്ടുന്നുണ്ട്. ആദ്യത്തെ വെട്ടിൽ തന്നെ ആ പാറ 2 കഷ്ണമായി പോകുന്നു. തുടർന്ന് ആ പാറ മുഴുവനായിട്ട് അവിടെ നീക്കം ചെയ്യുന്നുണ്ട്. തൻ്റെ ഓരോ വെട്ടിലും പ്രവാചകൻ പറയുന്നുണ്ട്. ആദ്യത്തെ വെട്ട് പ്രവാചകൻ പറയുന്നു, സിറിയ എനിക്ക് കീഴടങ്ങിയിരിക്കുന്നു. രണ്ടാമത്തെ വെട്ടിൽ പറയുന്നു, പേർഷ്യ എനിക്ക് കീഴടങ്ങിയിരിക്കുന്നു. അടുത്ത വെട്ടിൽ യമൻ എനിക്ക് കീഴടങ്ങിയിരിക്കുന്നു. വിശപ്പ് സഹിക്കാൻ വയ്യാതെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും പ്രാപ്തിയില്ലാതെ നിൽക്കുന്ന സഹാബത്തിനോടാണ് അക്കാലത്തെ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തികളായ പേർഷ്യയും സിറിയയും യമനും ഒക്കെ തങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്നുവെന്ന് പ്രവാചകൻ ഒരു വലിയ പ്രതീക്ഷയായിട്ട് അവരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അത് വലിയൊരു ഊർജ്ജമാണ് സഹാബത്തിന് അന്ന് നൽകുന്നത്. കാലം ഒരുപാട് കഴിഞ്ഞുപോയി. ഇന്ന് ഇസ്ലാമിക ലോകത്തിൻ്റെ ഖലീഫ ഉമർ ഇബ്നു ഖത്താബാണ്. മദീന പള്ളിയിൽ ഒനൈമത്ത് മുതലുകൾ വന്ന് കുമിഞ്ഞുകൂടി കിടക്കുന്നു. അക്കാലത്ത് ഏറ്റവും ആഡംബരപൂർണമായ കൊട്ടാരമുണ്ടായിരുന്നത് പേർഷ്യയിലായിരുന്നു. അവിടുത്തെ കോട്ടയും മുസ്ലിങ്ങൾ കീഴടക്കിയിട്ട് അവിടുത്തെ ഒനൈമത്ത് മുതലുകൾ മുഴുവൻ സ്വർണവും വെള്ളി അടക്കമുള്ള എല്ലാവിധ ആഡംബര സാധനങ്ങളും മദീന പള്ളിയിൽ വന്ന് കുനിഞ്ഞു കിടക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു അതിൽ ഒരു വടിയെടുത്തിട്ട് ആ സ്വർണത്തിൻ്റെ ആഭരണങ്ങൾ മുഴുവനും ഇങ്ങനെ തട്ടി മാറ്റുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് 2 വളകൾ എടുക്കുന്നു. പേർഷ്യയുടെ രാജാവായിരുന്ന കിസ്റയുടെ അധികാരത്തിൻ്റെ പ്രതീകമായിട്ടുള്ള 2 വളകളായിരുന്നത്. ഉമർ റളിയല്ലാഹു എഴുന്നേറ്റിന്നിട്ട് പറയുന്നു, സുറാഖ എവിടെ? ആൾക്കൂട്ടത്തിൻ്റെ പിറകിൽ നിന്ന് ഉയരം കൂടിയൊരു മനുഷ്യൻ മുന്നോട്ട് നടന്നു വരുന്നു. അത് സുറാഖയായിരുന്നു. കിനാന ഗോത്രക്കാരനായിരുന്ന അദ്ദേഹം മരുഭൂമിയിലൂടെ യാത്രാപാഠങ്ങൾ കൊണ്ട് വളരെ പ്രശസ്തനായിരുന്നു. മരുഭൂമിയിൽ ഒട്ടകത്തിൻ്റെ കാഷ്ടം കണ്ടിട്ട് ഇത് ഏത് ഒട്ടകമാണെന്നും ഇത് എവിടേക്ക് സഞ്ചരിക്കുന്നെന്നും പോലും തിരിച്ചറിയാൻ കഴിയുന്ന അസാമാന്യ പാഠമുള്ള അദ്ദേഹം ഉമർ റളിയല്ലാഹുവിൻ്റെ മുന്നിലേക്ക് നടന്നു വരികയാണ്. ഉമർ റളിയല്ലാഹു അദ്ദേഹത്തോട് കൈകൾ ഉയർത്താൻ പറയുന്നു. ആ കഴിയിൽ അദ്ദേഹം പേർഷ്യയുടെ സാമ്രാജ്യം അടക്കി വാണിരുന്ന കിസ്റയുടെ വളകൾ അദ്ദേഹത്തെ അണിയിക്കുന്നുണ്ട്. ഈ രംഗം തക്ബീറോട് കൂടിയാണ് സഹാബത്ത് ഏറ്റെടുക്കുന്നത്. കാരണം ഇത് പ്രവാചകന്റെ ഏറ്റവും വലിയൊരു വാഗ്ദാനത്തിൻ്റെ കഥയായിരുന്നു. അത് മനോഹരമായ ഒരു കഥയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്ലാമിക സന്ദേശമായിട്ട് മക്കയിൽ ജീവിക്കുന്ന കാലം, ക്രൂരമായ പീഡനങ്ങളും താണ്ഡവങ്ങളൊക്കെ സഹിക്കവയ്യാതെ പൊറുതിമുട്ടിയിരിക്കുന്ന കാലമാണത്. അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം സ്വന്തം ജനിച്ച നാടും വീടും മണ്ണൊക്കെ വിട്ടിട്ട് യസ്രിബിലേക്ക്, മദീനയിലേക്ക് സ്വഹാബത്തും പ്രവാചകരൊക്കെ പലായനം ചെയ്യുന്നത്. എല്ലാവരെയും പറഞ്ഞയച്ചു. ഒരു രാത്രി സമയത്താണ് പ്രവാചകനും പ്രവാചകൻ്റെ അടുത്ത സുഹൃത്തായിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് യാത്ര പോകുന്നത്. അങ്ങനെ ആ രാത്രി അവർ മരുഭൂമിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം പ്രഭാതത്തിലാണ് മക്കാർ പ്രവാചകൻ തങ്ങളുടെ മക്ക വിട്ടു പോയ വിവരം അറിയുന്നത്. ഇത് കേട്ട് അവർക്ക് ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല. പ്രവാചകനെ എന്ത് വില കൊടുത്തും മദീനയിലേക്ക് എത്തിക്കാതെ അതിന് മുമ്പ് തന്നെ വധിച്ച് കളയാൻ അവർ തീരുമാനം എടുക്കുകയാണ്. എല്ലാ കുറേശികളെയും വിളിച്ചുകൂട്ടി അബൂജഹൽ അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ്, മുഹമ്മദിനെ ജീവനോടെയോ അല്ലാതെയോ ഇവിടെ കൊണ്ടുവരുന്നവർക്ക് 100 ഒട്ടകമാണ് അവർ ഇനാം പ്രഖ്യാപിക്കുന്നത്. ചരിത്രം അടയാളപ്പെടുത്തുന്നത് 400-ലധികം ആളുകളാണ് ഈ ഒരു വലിയ പ്രതിഫലം മോഹിച്ചുകൊണ്ട് പ്രവാചകനെ വധിച്ചു കളയാൻ വേണ്ടിയിട്ട് അന്ന് പുറപ്പെടുന്നത്. 4 പാടും മരുഭൂമിയിലൂടെ അവർ സഞ്ചരിക്കുന്നുണ്ട്. അതിന് ഏറ്റവും മുന്നിലുണ്ടായിരുന്നത് കിനാന ഗോത്രക്കാരനായിരുന്ന സുറാഖയായിരുന്നു. മരുഭൂമിയിലൂടെ യാത്രാ വഴികളെല്ലാം മനഃപ്പാടമാക്കിയിരുന്ന അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു പ്രവാചകനും അബൂബക്കർ തങ്ങളും ഏത് വഴിയാണ് പോകുന്നതെന്ന്. അങ്ങനെ ഒരുപാട് ദൂരം സഞ്ചരിച്ചതിന് ശേഷം അവർ മരുഭൂമിയിൽ വെച്ച് പ്രവാചകനെ കണ്ടുമുട്ടി. ദൂരെ പ്രവാചകൻ അബൂബക്കറും 2 ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുകയാണ്. സുറാഖ അവർക്ക് പിന്നിലൂടെ തൻ്റെ കുതിരയെ വേഗത്തിൽ പായിക്കുകയാണ്. പ്രവാചകന് തൊട്ടടുത്തിലെത്താനായപ്പോൾ അബൂബക്കർ നമുക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അദ്ദേഹം കാണുന്നു പിറകിൽ ശത്രുക്കളുണ്ട്. പ്രവാചകൻ പറയുന്നു, പേടിക്കണ്ട, അള്ളാഹു നമ്മുടെ കൂടെ തന്നെയുണ്ട്. സുറാഖയുടെ കുതിരയുടെ കാലുകൾ മരുഭൂമിയിലേക്ക് ആഴ്ന്നു പോവുകയാണ്. ഇതുടനെ സുറാക്ക ആ കുതിരയുടെ പുറത്തു നിന്ന് മലർന്നടിച്ച് മരുഭൂമിയിലേക്ക് വീഴുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നില്ല. സുറാക്ക വേദനയോടെ എഴുന്നേൽക്കുന്നുണ്ട്, കുതിരയെ എഴുന്നേൽപ്പിച്ച് വീണ്ടും യാത്ര തുടങ്ങുന്നത്. അതിനു മുമ്പ് അറേബ്യയിലേക്കൊരു രീതി ഉണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ ഒരു പണി ചെയ്യുന്നതിന് മുമ്പ് അവർ മൂന്ന് അമ്പുകൾ തിരഞ്ഞെടുക്കും. ഒന്നിൽ ചെയ്യാം, മറ്റിൽ ചെയ്യരുത്, മറ്റൊന്ന് ഒന്നുകൂടെ നറുക്കെടുക്കാം എന്നൊരു നറുക്കെടുപ്പ് രീതി അക്കാലത്ത് അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു കുതിരയുടെ ഈ ഒരു പ്രവൃത്തി നടന്നതുകൊണ്ടുതന്നെ സുറാക്ക ഈ ഒരു നറുക്കെടുപ്പ് നടത്തുകയാണ്. മുന്നോട്ട് പോകരുത് എന്നാണ് ആ നറുക്കെടുപ്പിലൂടെ സുറാക്ക കിട്ടുന്നത്. പക്ഷേ നൂറൊട്ടകമെന്ന മോഹിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ മോഹവാഗ്ദാനം അദ്ദേഹത്തെ വീണ്ടും പ്രവാചകനെ വധിക്കാൻ വേണ്ടി അവരുടെ പിറകെ ഓടാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയാണ്. അങ്ങനെയാണ് വീണ്ടും കുതിരയും കൊണ്ട് അവർ പ്രവാചകൻ്റെ പിറകെ ഓടുന്നത്. വീണ്ടും പ്രവാചകന്റെ നീൽവട്ടത്തെത്തിയപ്പോൾ കുതിരയുടെ കാലുകൾ വീണ്ടും മരുഭൂമിയിലേക്ക് ആഴ്ന്നുപോയി. സുറാക്ക മലർന്നടിച്ച് മരുഭൂമിയിലേക്ക് വീണു. വീണ്ടും കഷ്ടപ്പെട്ട് കുതിരയെ എഴുന്നേൽപ്പിച്ച് തിരിച്ചു പോരാൻ നേരത്ത് അദ്ദേഹം വീണ്ടും ഇങ്ങനെ നറുക്കിട്ട് നിന്നുണ്ട്. വീണ്ടും അദ്ദേഹത്തിന് മുന്നോട്ട് പോകരുത് എന്നുള്ള അടയാളമാണ് നൽകുന്നത്. പക്ഷേ നൂറൊട്ടകത്തിന് പിറകെ ഓടാനാണ് വീണ്ടും സുറാക്ക തയ്യാറെടുക്കുന്നത്. പ്രവാചകന്റെ നീൽവട്ടത്ത് വീണ്ടും എത്തിയപ്പോഴേക്കും വീണ്ടും ഇതുപോലെ മണ്ണിൽ തന്റെ കുതിരയുടെ കാലുകൾ ആഴ്ന്നു പോന്നിരുന്നു. ഗതികേട് കൊണ്ട് ശത്രുവായിരുന്ന കൊല്ലാൻ വേണ്ടി വന്ന പ്രവാചകനോടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സുറാക്ക സഹായം ആവശ്യപ്പെടുകയാണ്. പ്രവാചകൻ അബൂബക്കർ തങ്ങളോട് ചോദിക്കുന്നു, അവനക്ക് എന്താണ് വേണ്ടത്, അത് ചെയ്തു കൊടുക്കുക. അദ്ദേഹം മക്കയിൽ നടന്ന കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ചതും പ്രവാചകനെ കൊല്ലാൻ വേണ്ടി താൻ വന്നതുമൊക്കെ സുറാക്ക അബൂബക്കർ തങ്ങളോട് പറയുന്നുണ്ട്. ഇത് കേട്ട നബി സുറാക്കയുടെ മുഖത്ത് നോക്കി പറയുന്നു, സുറാക്ക കിസ്റയുടെ വളകൾ താങ്കളുടെ കൈകളിൽ ഇരുന്നാൽ എങ്ങനെയിരിക്കും? സുറാക്ക അത്ഭുതപ്പെട്ടു പോയി. ഹുർമുസിന്റെ മകൻ കിസ്റയുടെ, പേർഷ്യയുടെ രാജാവായ കിസ്റയുടെ രാജവളകളെ കുറിച്ചാണോ പ്രവാചകൻ സംസാരിക്കുന്നത്? പ്രവാചകൻ പറഞ്ഞു, അതെ, ആ വളകൾ താങ്കളുടെ കയ്യിലിരുന്നാൽ എങ്ങനെയിരിക്കും? മരുഭൂമിയിൽ ജീവിച്ചിരുന്ന വളരെ ഗ്രാമീണനായ ഒരു അറബിയുടെ കൈകളിൽ കിസ്റയുടെ വളകൾ, അക്കാലത്ത് ഏറ്റവും പ്രൗഢിയാർന്ന ഏറ്റവും ആഡംബരം നിറഞ്ഞ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അധികാരത്തിൻ്റെ അടയാളങ്ങൾ വിളിച്ചോതുന്ന ആ വളകൾ എൻ്റെ കയ്യിലിരിക്കുമെന്നോ? എന്താണ് പ്രവാചകൻ പറയുന്നത്? സുറാക്കയെ അത്ഭുതപ്പെടുത്തുന്ന രംഗങ്ങളായിരുന്നു ആ കഴിഞ്ഞത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ തങ്ങളും മദീനയിലേക്ക് പലായനത്തിന് വേണ്ടി പോവുകയാണ്. സുറാക്ക തിരിച്ച് മക്കയിലേക്ക് വരുന്നു. വർഷങ്ങൾ കഴിഞ്ഞ് ഫത്ഹ് മക്കയുടെ അവസരത്തിലാണ് സുറാക്ക ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് അദ്ദേഹം ഷഹാദത്ത് ചൊല്ലി ഇസ്ലാമിന്റെ തീരത്തേക്ക് കടന്നു വരുന്നുണ്ട്. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞുപോയി. ഇന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഇസ്ലാമിക ഖിലാഫത്തിന്റെ ഖലീഫയായിരിക്കുന്നത്. ഒരുപാട് രാഷ്ട്രങ്ങൾ അദ്ദേഹം കീഴടക്കുന്നു. അങ്ങനെയാണ് അക്കാലത്ത് ലോകത്ത് ഏറ്റവും പ്രൗഢിയാർന്ന സാമ്രാജ്യമായിരുന്ന പേർഷ്യയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യം കീഴടക്കുന്നത്. ആഡംബരപൂർണമായ പേർഷ്യയിലെ കൊട്ടാരത്തിൽ നിന്ന് ഒരുപാട് സ്വർണ്ണങ്ങൾ ഒനീമത്ത് മുതലായിക്കൊണ്ട് മദീന പള്ളിയിലേക്ക് വരികയാണ്. പള്ളിയിൽ കൂട്ടിയിട്ടിരിക്കുന്ന സ്വർണ്ണ കൂമ്പാരത്തിൽ നിന്ന് ഉമർ റളിയല്ലാഹു ഒരു കോലെടുത്തിട്ട് പരതി നോക്കുന്നു. അങ്ങനെയാണ് കിസ്റയുടെ വളകൾ എടുത്തിട്ട് സുറാക്കെ, പിറകിൽ നിൽക്കുന്ന സുറാക്കയെ വിളിച്ചിട്ട് അദ്ദേഹത്തിന് അണിയിച്ചു കൊടുക്കുന്നത്. പ്രൗഢഗംഭീരമായ പേർഷ്യയുടെ അധികാര സ്തംഭങ്ങൾ വെറും അറബികളായിരുന്ന ഞങ്ങളിലേക്ക് എത്തിച്ച റബ്ബിന് സ്തുതി. ഇതാണ് ഉമർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുന്നത്. പ്രവാചകന്റെ വാഗ്ദാനവും ഏറെ വർഷങ്ങൾക്ക് ശേഷം അത് പൂവണിയുന്ന മനോഹരമായ രംഗങ്ങളൊക്കെയാണ് സുറാക്കയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. എങ്കിലും എത്ര ദുരിതപൂർണമായ ജീവിതത്തിലും റബ്ബിന്റെ തീരുമാനങ്ങളിലും കൽപ്പനകളിലൊക്കെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവർക്ക് അത് ഇരട്ടിയായിട്ട് റബ്ബ് തിരിച്ചു നിൽക്കുന്ന മഹാപ്രതിഫലങ്ങളുടെ പാഠവും സുറാക്കയുടെ ചരിത്രവും ഹന്ദക്കിന്റെ ചരിത്രവും ഒക്കെ നമുക്ക് എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നവയാണ്.